الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم إنا نسألك من الخير كله عاجله وآجله، ما علمنا منه وما لم نعلم، ونعوذ بك من الشر كله عاجله وآجله، ما علمنا منه وما لم نعلم. أما بعد، സഹോദരങ്ങളെ, സൂറത്തുൽ മുജാദലയുടെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിലെ 11-ാമധ്യായത്ത് അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ മുഅ്മിനുകളെ, ഇദാ ഖീല ലക്കും, നിങ്ങളോട് പറയപ്പെട്ടാൽ, തഫസ്സഹു ഫിൽ മജാലിസി, നിങ്ങൾ ഇരിക്കുന്ന മജ്ലിസുകളിൽ ഇൽമ് പഠിക്കാൻ, അതുപോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബത്ത് ഇരിക്കുന്ന അവസരങ്ങൾ പോലെയുള്ള മജ്ലിസുകൾ, ജനങ്ങൾ അവർക്കെല്ലാവർക്കും കൂടിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന സ്ഥലങ്ങൾ, അവിടെ നിങ്ങളോട് തഹസ്സഹു, ഒന്ന് വിശാലമാക്കി കൊടുക്കൂ, പിന്നെ വരുന്നവർക്കും സൗകര്യം ചെയ്തു കൊടുക്കൂ എന്ന് പറയപ്പെട്ടാൽ, ഫസ്തഹു, നിങ്ങൾ വിശാലമാക്കി കൊടുക്കുക, സൗകര്യം ചെയ്തു കൊടുക്കുക, യഫ്സഹില്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് സൗകര്യം ചെയ്തു തരുന്നതാണ്. വൈദാ ഖീല അൻശുസു, നിങ്ങളോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടാൽ, ഫൻഷുസു, നിങ്ങൾ എഴുന്നേൽക്കുക, അഥവാ ഖൈറായ കാര്യത്തിൽ ഏതിന് നിങ്ങളോട് പുറപ്പെടാൻ പറഞ്ഞാലും പുറപ്പെടുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസിൽ അവരിരുന്നാൽ, പിന്നീട് എല്ലാവരും എന്നാൽ നമുക്ക് എഴുന്നേൽക്കാമല്ലോ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ, ചില ആളുകൾ അവിടെ പോകാതെ അമിതമായി ഇരിക്കുന്നത് ചില സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ സമാനമായ സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് സൗകര്യത്തിന് വേണ്ടി എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടാൽ അതും ഈ പറഞ്ഞതിൽ ഉൾപ്പെടും. നിങ്ങൾ എഴുന്നേൽക്കുക. ഈ ആയത്തിന്റെ തഫ്സീറാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇതിൽ മജ്ലിസിൽ ഉള്ള മര്യാദകൾ, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഒരാൾ വരുമ്പോൾ വേറൊരാളെ എഴുന്നേൽപ്പിച്ച ആ സ്ഥലത്ത് ഇരിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതുപോലുള്ള കാര്യങ്ങൾ. ആ കൂട്ടത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതിന്റെ വിധി എന്താ, ഒരാൾ വരുമ്പോൾ എഴുന്നേൽത്ത് നിൽക്കുക പോലെ, അതിനെക്കുറിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാ പറഞ്ഞ മജ്മൂ ഫതാവിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ വായിച്ചു വന്നത്. ഇത് പൂർത്തിയാക്കാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞതുകൊണ്ട് അത് വായിക്കുകയാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, വല്ലദി എംബഗീൽ ഇന്നാസി അയ്യ അചാദു ഇത്തിബാ അസ്സലഫി അലാമാക്കാനു അലഹി അല അഹദി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്, ജനങ്ങൾ ചെയ്യേണ്ടത് എന്താ, ആളുകൾ ചെയ്യേണ്ടത് മുൻഗാമികളുടെ മാർഗം സ്വീകരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബികൾ അങ്ങനെയായിരുന്നു. ഫഇന്നഹും ഖൈറുൽ ഖുറൂൻ, അവരേറ്റവും നല്ല തലമുറയാണ്. വഖൈറുൽ കലാമി കലാമുള്ളാഹ്, ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിന്റെ വാക്കാണ്. വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഫല യഅദിലു അഹദുൻ അൻ ഹദി ഖൈറിൽ വറാ, പടപ്പുകളിൽ ഏറ്റവും ഉത്തമരായ നബിയുടെ ചര്യയിൽ നിന്ന് ആരും തെറ്റിപ്പോകരുത്. വഹദി ഖൈറുൽ ഖുറൂനി ഇലാ മാ ഹുവ ദൂന, അതുപോലെ ഉത്തമ തലമുറയുടെ മാർഗത്തിൽ നിന്ന് അവർക്ക് താഴെയുള്ളവരുടെ, അവരുടെ അത്ര നിലവാരമില്ലാത്തവരുടെ മാർഗം സ്വീകരിക്കരുത്. വയം ബഗീലിൽ മുത്താഇ അല്ലാ യുഖിറ ദാലിക മാ അസ്ഹാബിഹി, ഒരു നേതാവ്, ജനങ്ങൾ അനുസരിക്കുന്ന, ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരാൾ തന്നെ കാണുമ്പോൾ ജനങ്ങൾ എപ്പോഴും എഴുന്നേറ്റ് നിൽക്കുക എന്നത് അംഗീകരിച്ചു കൊടുക്കരുത്, മറിച്ച് അവരാണ് അത് തിരുത്തേണ്ടത്. ബിഹൈസു ഇദാ റഅഹു ലം യഖൂമു ലഹു ഇല്ലാ ഫിൽ ലിഖാഇൽ മുഅതാദ്, ഇങ്ങനെ മുൻഗാമികൾ അവർ എഴുന്നേറ്റ് നിന്നിരുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക എന്നതൊഴികെ, അതല്ലാത്തത് നേതാക്കന്മാരാണ് അത് വിലക്കേണ്ടത്. ജനങ്ങൾ ആരെ കാണുമ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്, വാക്കിൽ വിലയുള്ള, വാക്ക് സ്വീകരിക്കപ്പെടുന്ന ആളുകൾ അത് തിരുത്തണം. واما القيام لمن يقدم من سفر ونحو ذلك تلقيا له فحسن. എന്നാൽ ഒരാൾ യാത്ര കഴിഞ്ഞു വരുന്നു, അല്ലെങ്കിൽ കുറെ കാലം അയാളെ കണ്ടിട്ടില്ല എന്നിട്ട് വരുന്നു, അങ്ങനെ വരുന്ന ആളെ സ്വീകരിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക എന്നത് ഫഹസൻ, അത് നല്ലതാണ്, മുൻഗാമികളിൽ നിന്ന് മാതൃകയുള്ളതാണ്. വഇൻ കാന മിൻ ആദത്തിൽ നാസി ഇക്റാമുൽ ജായി ബിൽ ഖിയാം, ജനങ്ങൾക്കൊരു പതിവുണ്ടെന്ന് കൂട്ടുക, എന്താണ്, വരുന്ന ആളെ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുക എന്നത് ജനങ്ങളുടെ ഒരു ശീലമാണ്.
ولو ترك لاعتقد أن ذلك لترك حقه أو قصد خفضه.
വരുമ്പോൾ ഒരാൾ വരുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നു, എഴുന്നേറ്റ് നിൽക്കാതിരുന്നാൽ അയാൾ തെറ്റിദ്ധരിച്ചേക്കും. എന്ത്? ഇത് അയാളോടുള്ള ഒരു അയാളെ വിലയിടിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കാത്തതാണ്, അയാളുടെ അവകാശം കൊടുത്തില്ല.
വലം യഅലം അൽആദത്തൽ മുവാഫിഖത്തിൽ സുന്ന,
അതുപോലെ സുന്നത്തിനോട് യോജിച്ച ശീലം അത് ഇയാൾക്ക് അറിയില്ല. സുന്നത്തിനോട് യോജിച്ചത് ഏതാ? അങ്ങനെ എപ്പോഴും കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ആൾക്ക് അറിയുകയുമില്ലെങ്കിൽ ഫൽ അസ്ലഹു അയ്യുഖാമു ലഹു, അയ്യുഖാമു ലഹു, നല്ലതെന്താ അയാളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലാണ്. എന്തിനു വേണ്ടി?
ലിഅന്ന ദാലിക അസ്ലഹു ലിദാതിൽ ബൈ, ബന്ധം നിലനിൽക്കാൻ അതാണ് നല്ലത്.
ആളുകൾ തെറ്റിദ്ധരിക്കും, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ.
വൈസാലത്തെ തബാഹുദ് വശഹ്ന,
വിദ്വേഷവും വെറുപ്പും ഒന്നും ഇല്ലാതിരിക്കാനോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത് നീക്കാനോ.
വമ്മൻ അറഫ ആദത്തൽ ഖൗമിൽ മുവാഫിഖത്തിൽ സുന്ന,
എന്നാൽ മുൻഗാമികളുടെ മാർഗം ഇന്നതാണ്, സുന്നത്തിനോട് യോജിച്ച നിലപാട് ഇന്നതാണ് എന്ന് അറിയുന്ന ഒരാൾ, അങ്ങനെയുള്ള ആളാണ് വരുന്നതെങ്കിൽ ഫലൈസ ഫീ തർക്കി ദാലിക അല്ലഹു, അങ്ങനെയുള്ള ആൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരിക്കുക എന്നുള്ളതിൽ അയാളെ ഉപദ്രവിക്കലില്ല. അയാൾക്ക് അതുകൊണ്ടൊരു ദ്രോഹമില്ല, അയാൾക്ക് അറിയാം വിവരമുള്ള ആളാണ്, അയാളെ തെറ്റിദ്ധരിക്കുകയില്ല.
വലൈസ ഹാദൽ ഖിയാമുൽ മദ്കൂർ ഫീ ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സറഹു അൻ യതമസ്സല ലഹു الرجال قياما فليتبوأ مقعده من النار.
ഇപ്പറന്ന എഴുന്നേറ്റ് നിൽക്കൽ അത് നബി ഇപ്പറന്ന ഹദീസിൽ വരുന്ന എഴുന്നേറ്റ് നിൽക്കലല്ല. നബി വിലക്കിയ ഒരു എഴുന്നേറ്റ് നിൽക്കലുണ്ട്, അല്ല കടുത്ത ഭാഷയിൽ വിലക്കിയ ഒരു എഴുന്നേറ്റ് നിൽക്കലുണ്ട്. ഏതാ? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മുആവിയ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഹദീസിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? മൻ സറഹു, ആരാണോ ഇഷ്ടപ്പെടുന്നത്, അയ്യ തമസ്സല ലഹു الرجال قياما, അയാൾക്ക് വേണ്ടി ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ, അയാൾക്ക് വേണ്ടി ജനങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു. ഫല്യതവവ മഖാദഹു മിനന്നാർ, അയാളുടെ ഇരിപ്പിടം നരകത്തിൽ ഒരുക്കി വെച്ചുകൊള്ളട്ടെ എന്ന് റസൂലുള്ള പറഞ്ഞ എഴുന്നേറ്റ് നിൽക്കലാവുകയില്ല. ഈ പറഞ്ഞത് ഇപ്പോ ഷൈഖുൽ ഇസ്ലാം ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പറഞ്ഞതാവുകയില്ല. എന്താണ് കാരണം? ഫഇന്ന ദാലിക യഖൂമു ലഹു വഹുവ ഖാഇദ്, അപ്പറഞ്ഞത് ഇയാൾ ഇരിക്കുക, ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുക, ഇയാളോട് ഓച്ചാനിച്ചു നിൽക്കുക എന്നതുപോലെ.
ലൈസഹു അൻ യഖൂമു ലിമജീഇഹി ഇദാ ജാ,
ഒരാൾ വരുമ്പോ അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നതല്ല ഇത്, ഈ ഇപ്പറഞ്ഞ എഴുന്നേറ്റ് നിൽക്കൽ.
വലിഹാദാ ഫറഖു ബൈന അൻ യുഖാല ഖുംതു ഇലൈഹി വഖുംതു ലഹു,
അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഖുംതു ഇലൈഹി എന്ന് പറയുന്നതും ഖുംതു ലഹു എന്ന് പറയുന്നതും തമ്മിൽ വേർതിരിച്ചത്. അറബിയിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് ഖൂമു ഇലാ സയ്യിദിക്കും എന്ന് റസൂല് സഅദ് ഇബ്നു മുആദ് വരുമ്പോ പറഞ്ഞിട്ടുണ്ട്. മുആദിലേക്ക് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും എന്ന് പറഞ്ഞാൽ മുആദ് വരുന്ന ആളാണ്. അപ്പൊ വരുന്ന ആൾക്ക് വേണ്ടി ആളെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ രണ്ടുപേരും ഒരുപോലെയാണാവുന്നത്. എന്നാൽ ഈ ഹദീസിലോ മൻ സറഹു അയ്യ തമസ്സല ലഹു അർജാലു ഖിയാമ, അയാൾക്ക് വേണ്ടി അയാൾ ഇരിക്കുക, അയാൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക. അപ്പോ ആ പദം തന്നെ വ്യത്യാസമുണ്ട്. ഒന്ന് കാമ ഇലൈഹിയാണ്, അതാണ് അനുവാദമുള്ളത്. മറ്റേത് കാമലഹു എന്നതാണ്. അറബിയിൽ പദം തന്നെ വ്യത്യാസമുണ്ട്.
വൽഖായിമുൽ ഖാദിമി സവാഹു ബിൽ ഖിയാം,
ഒരാൾ വരുന്ന ഒരാൾക്ക് വേണ്ടി ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ രണ്ടാളും ഒരുപോലെയാണ് ആയിട്ടുള്ളത്. രണ്ടാളപ്പോ ഒരുപോലെയാണ്, രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കാൻ.
ബിഖിലാഫിൽ ഖായിമിൽ ഖാഇദ്, ബിഖിലാഫിൽ ഖായിമിൽ ഖാഇദ്,
ഇരുന്ന ആൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ആളിൽ നിന്ന് വ്യത്യസ്തമായി, അത് വേറെയാണ്, അത് രണ്ടുപോലെയല്ല.
വഖദ് സബത ഫീ സഹീഹി മുസ്ലിമിൻ, മുസ്ലിമിന്റെ സഹീഹിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ സല്ലാ ബിഹിം ഖായിദൻ ഫീ മറദിഹി സല്ലൂ ഖിയാമ അമറഹും ബിൽ ഖുഊദ്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് നിസ്കരിച്ചപ്പോൾ സഹാബികൾ പിന്നിൽ നിന്ന് നിസ്കരിച്ചു. റസൂലുള്ള അവരോട് ഇരിക്കാൻ കൽപ്പിച്ചു.
വഖാൽ ലാ തുഅള്ളിമൂനി കമാ യുഅള്ളിമുൽ ആജിമു ബഅദുഹു ബഅദുഹാ ബഅദാ,
അജമികൾ അനറബികൾ പകർച്ചക്കാരെ റോമക്കാരെ ഒക്കെ പോലുള്ള ആളുകൾ, മുസ്ലിങ്ങളല്ലാത്തവർ, അവർ പരസ്പരം ബഹുമാനിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ ബഹുമാനിക്കരുത്. അവരവരുടെ മുഴുക്കുകൾക്ക് രാജാക്കന്മാർ ഇരിക്കുമ്പോൾ അവർ നിൽക്കും, അങ്ങനെ ഒരു ബഹുമാനം അത് പാടില്ലാത്തതാണ്.
വഖദ് നഹാഹു അനിൽ ഖിയാമി ഫി സ്സലാത്തി വഹുവ ഖാഇദ്,
വഖദ് നഹാഹു
റസൂലുള്ള അവരോട് വിലക്കി അനിൽ ഖിയാമി ഫി സ്വലാത്തി വഹുവ ഖായിം, നിസ്കാരത്തിൽ പോലും റസൂൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ അവർ നിന്ന് നിസ്കരിക്കാനുള്ള വിലക്കി. മറിച്ച് ഇമാം നിസ്കരിക്കുമ്പോൾ മഅ്മൂമികൾ നിന്നാണ് നിസ്കരിക്കേണ്ടത്. അതിൽ തഫ്സീലുണ്ട്. അഥവാ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ അങ്ങനെ, അതല്ല ഇമാം നിസ്കാരത്തിനിടയിൽ ഇരുന്നു പോയതാണെങ്കിൽ കുഴപ്പമില്ല, മഅ്മൂമികൾക്ക് നിന്ന് തന്നെ നിസ്കരിക്കാം. അത് വിശാലമായ ഒരു വിഷയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് റസൂലുള്ള ഇങ്ങനെ ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് കഴിയാതെ ആയതുകൊണ്ട് വരാത്തതാണ്. എന്നാൽ റസൂലുള്ള പിന്നീട് കുറച്ച് കഴിയുമെന്നായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് വന്നു. എന്നിട്ട് അബൂബക്കറിന്റെ അടുത്ത് നിന്നു. പിന്നീട് അബൂബക്കർ നിസ്കരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബിയെ ഇമാമാക്കിയിട്ടാണ് ബാക്കി നിസ്കാരം. ജനങ്ങൾ അബൂബക്കറിനെ പിന്തുടർന്നു നിസ്കരിച്ചു. അപ്പൊ റസൂൽ ഇരുന്നിട്ടും ബാക്കിയുള്ളവരൊക്കെ നിന്നിട്ടുമാണ്. അവിടെ യഥാർത്ഥ ഇമാം അപ്പോ നബിയായി ആ പ്രത്യേക സാഹചര്യത്തിൽ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി അതിനുശേഷം നിങ്ങൾ ഇരിക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ, അവിടെ തുടക്കത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്നിട്ടാണ് ഇമാമ തുടങ്ങിയത്. ഇടക്ക് ഇമാമ മാറിയതാണ്, ആ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഇമാം ഇരുന്നിട്ടാണോ എങ്കിൽ മഅ്മൂമികൾ ഇരുന്നിട്ട് നിസ്കരിക്കണം, അല്ല അല്ലെങ്കിൽ ഇടക്ക് ഇരുന്നതാണെങ്കിൽ മഅ്മൂമികൾ നിന്ന് തന്നെ നിസ്കരിച്ചാൽ മതിയാകും. ഇപ്പൊ ഒരാൾ വയ്യാത്തവര ഒരു ഇമാം കഴിയുന്നവരെ ഇമാമിനെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഖൈർ, അത് നല്ലതാണ്. അയാള് പിന്നിൽ നിന്ന് ഇരുന്ന് നിസ്കരിച്ചോട്ടെ, കുഴപ്പമില്ല. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ ശരിയായ അഭിപ്രായം. അല്ലാഹു അലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പോലും ഇത് വിലക്കി. لئلا يتشبه بالعاجم الذين يقومون لعظمائهم وهم قعود. തങ്ങളുടെ നേതാക്കന്മാർ ഇരിക്കവെ അവരെ നിന്ന് ബഹുമാനിക്കുന്ന അജമികളെ പോലെ ആവാതിരിക്കാൻ, പേർഷ്യക്കാരെയും റോമക്കാരെയും പോലെ ആ കുഫാറുകളെ പോലെ ആകാതിരിക്കാൻ. അതുപോലെ وجماع ذلك كله الذي يصلح اتباع عادات السلف واخلاقهم. എന്നാൽ ഇത് ഇതിലെല്ലാം നമ്മൾ ശരിയായ നിലപാടിലെത്താൻ എന്താ ചെയ്യേണ്ടത്? സലഫുകളുടെ മര്യാദ സ്വീകരിക്കുക, അവരുടെ സ്വഭാവം സ്വീകരിക്കുക. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള വരുമ്പോൾ എപ്പോഴും അവർ എഴുന്നേറ്റ് നിന്നിട്ടില്ല. റസൂലുള്ള അത് വെറുക്കുന്നു എന്ന് അവർക്ക് അറിയാമായിരുന്നത് കൊണ്ട്. എന്നാൽ ഒരാൾ വരുന്ന ഒരാൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കുന്നത് എപ്പോഴും തെറ്റല്ല. ഫാത്തിമ വരുമ്പോൾ റസൂലുള്ള എഴുന്നേറ്റ് നിന്ന് മർഹബൻ ബിബ്നതി എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കൈപിടിച്ചു കൊണ്ടുവന്ന് തന്റെ മജ്‌ലിസിൽ ഇരുത്തിയിരുന്നു. ഫാത്തിമ ഇതുപോലെ തിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെയ്തിരുന്നു. സഅദ് ഇബ്നു മുആദ് വരുമ്പോ ഖൂമു ഇലാ സയ്യിദിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾ അത് ആഗ്രഹിക്കുന്നത് ശരിയല്ല, താൻ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കാന്നുള്ളത്. അതുപോലെ നമ്മൾ ഒരാൾ വരുമ്പോ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ അയാൾ തെറ്റിദ്ധരിക്കും, അയാൾ വിവരമില്ലാത്ത ആളാണ്, എന്നെ ബഹുമാനിക്കാതെ അപമാനിക്കാൻ വേണ്ടി ഇരുന്നതാണ്, കിബറുണ്ട് ഇരുന്നതാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുമെങ്കിൽ അത് ഒഴിവാക്കണം. കാരണം ബന്ധം നിലനിൽക്കാൻ എന്നത് വലിയ ഖൈറാണ്. ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് നോക്ക്, വൽ ഇസ്തിഹാദു അലൈഹി ബിഹസ്ബിൽ ഇംകാൻ. ഈ സലഫുകളുടെ മാർഗം സ്വീകരിക്കാനാണ് കഴിയുന്നത്ര നമ്മൾ പരിശ്രമിക്കേണ്ടത്. ഫമൻ ലം യഅതഖിദ് ദാലിക വലം യഅരിഫ് അന്ന അലാദത വകാന ഫി തർക്കി മുആമലതിഹി ബിമാ അതാദ മിനൽ നാസി മിനൽ ഇഹ്തിറാമി മഫ്സദതുർ റാജിഹ. അതായത് ഒരാൾക്ക് ഈ മുൻഗാമികളുടെ യഥാർത്ഥ മാർഗം അറിയുകയില്ല, അയാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാതിരുന്നാൽ അയാൾ തെറ്റിദ്ധരിക്കും, വലിയ ഫസാദ് അതുകൊണ്ടുണ്ടാകും, വ്യക്തമായ ഒരു ഫസാദ് കുഴപ്പം അതുകൊണ്ടുണ്ടാകും. ഫഇന്നഹു യുദ്ഫഉ അഅളമുൽ ഫസാദൈനി ബിൽതിസാമി അദ്നാഹുമാ. രണ്ട് കുഴപ്പമുണ്ടായാൽ രണ്ട് കുഴപ്പം ഉറപ്പാണ്. ഒന്ന് കുറച്ച് താഴെയാണ്, ഒന്ന് മുകളിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? രണ്ട് ഷർറ് മുന്നിൽ വന്നു. ഏതെങ്കിലും ഒരു ഷർറ് ചെയ്യാതെ വകുപ്പില്ല, നിർവാഹമില്ലെങ്കിൽ കൂട്ടത്തിൽ ഷർറ് കുറഞ്ഞതെടുക്കണം. ചില ആളുകൾ നേരെ തിരിച്ചാണ് ഇത് മനസ്സിലാക്കുന്നത്, ഇതേതായാലും നമുക്ക് ചെയ്യാതെ നിർവാഹമില്ലല്ലോ, എന്നാ പിന്നെ ഒന്നും കുഴപ്പമില്ല എന്ന നിലക്ക്. ചില ആളുകൾ അങ്ങനെയാണ്. ഇന്നത് ഇന്ന ഹറാം സഹോദര, ഈ മ്യൂസിക് ഇങ്ങനെ കേട്ട് നടക്കാൻ പാടില്ല, അത് പിന്നെ ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വ്യക്തമായി വിലക്കിയിട്ടുണ്ട്, ശൈത്താന്റെതാണ്. സലഫുകൾ എമ്പാടും പറഞ്ഞിട്ടുണ്ട് അത് ഹലാലാക്കുന്ന ആളുകൾ വരുന്നാണ് റസൂലുള്ള പറഞ്ഞത്, ഹറാമായതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, വലിയ ശിക്ഷ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ അവരുടെ കൽബ് കേടുവന്നിരിക്കുന്നു. ഫയാദം ബില്ലാഹി മിൻ ദാലിക. അവർ പറയും നിങ്ങൾ മൊബൈലിൽ മ്യൂസിക് ഇല്ലേ, നിങ്ങൾ ആളെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെ ചോദിക്കും. സഹോദര, അതിൽ ഏറ്റവും എന്താണ് ഒരു സംഗീതത്തിന്റെ ലഹരിയിൽ നിന്ന് അകന്നതെന്ന് തോന്നുന്ന ഒരു ശബ്ദം റിംഗ്ടോണായി വെക്കുക. അത് നീ കേട്ടേ പറ്റൂ എന്നുള്ളത് കൊണ്ട് എന്നാ പിന്നെ എല്ലാ പാട്ടും സംഗീതവും കേട്ട് അതിലിങ്ങനെ നടക്കാം എന്നാണ് നീ തീരുമാനിക്കേണ്ടത്? അല്ല. നിങ്ങൾ ഷോപ്പിംഗ് മാളിൽ പോയാൽ ഇവിടെ മ്യൂസിക് ഇല്ലേ? എന്നാ ഒഴിവാക്കാൻ പറ്റാത്ത ഷോപ്പിംഗ് മാളുകൾ ചില നാടുകളിലാകട്ടെ അതില്ലാത്തതുണ്ടാവുകയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും സഹോദര? ഷോപ്പിംഗ് മാള് ഏതോ ആള് നടത്തുന്നല്ലേ, എന്റെ വീടോ? അത് നിന്റെ കയ്യിലാണ്, നിന്റെ വാഹനം അത് നിന്റെ കയ്യിലാണ്. അള്ളാഹു അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കും. കുല്ലുക്കും റായൻ വ കുല്ലുക്കും മസ്ഊലുന റഇയത്തിഹ. നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. ചിലരുടെ ഭരണം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ പ്രജകളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക. രണ്ട് ഷർറ് എടുത്തേ തീരൂ എന്ന് കണ്ടാൽ കുറഞ്ഞത് എടുക്കുക. അള്ളാഹുവിനോട് പാപമോചനത്തെ ഇടുക. ഈ മുഴുവൻ ഷർറും ഒഴിവാക്കാനുള്ള തൗഫീഖിനെ ചോദിക്കുക. അള്ളാഹു എളുപ്പാക്കി തരും. കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. നിന്റെ കൽബ് ഖൈർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു ഖൈർ എളുപ്പാക്കി തരും. ഷർറാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നഅ്ദുബില്ല, ചിലപ്പോൾ ഷർറിന്റെ വഴി എളുപ്പമായേക്കും. അത് അപകടമാണ് ഷർറ് നമുക്ക് എളുപ്പമാവുക എന്നത്. അപ്പൊ രണ്ട് ഫസാദ് വന്നാൽ അതിൽ കുറഞ്ഞതെടുത്തിട്ട് വലുതിനെ തടുക്കുക. കമാ യജിബു, ശ്രദ്ധിക്കുക, ഇതുപോലെയാണ് കമാ യജിബു ഫിഅലു അഅ്ളമി സ്സലാഹൈനി ബിതഫ്വീതി അദ്നാഹുമാ. രണ്ട് നന്മകൾ മുന്നിലുണ്ട്. ഒന്നേ എടുക്കാൻ പറ്റുള്ളൂ, ഒന്നേ ചെയ്യാൻ കഴിയുള്ളൂ എങ്കിൽ നിർബന്ധമാണ് വലുത് ചെയ്യാൻ, വലിയ നന്മ ചെയ്യുക എന്നത്. അപ്പൊ ഈ ബാബിൽ ആണ് ഈ ജനങ്ങളോട് അവരെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കണോ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കേണ്ടത്. വല്ലാഹു തആല ആലം. ഇനി നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ, തന്റെ മജ്ലിസിൽ സഹാബികളിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള ചിലരെ അടുത്ത് ഇരുത്തിയിരുന്നു. അബൂബക്കർ സിദ്ദീഖ്, അതുപോലെ അബൂബക്കർ നബിയുടെ വലത്തും ഉമർ തന്റെ ഇടത്തും ഉണ്ടായിരുന്നു. പൊതുവെ അവരുടെ അടുത്തിരിക്കാറുണ്ടായിരുന്നത് ഉസ്മാനും അലിയുമായിരുന്നു. അവർ വഹി എഴുതുന്ന സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തിരുന്നിരുന്നു. അപ്പൊ ചിലർക്ക് കൂടുതൽ ഫളുണ്ടെങ്കിൽ ചില സ്ഥലത്ത് അവരെ പരിഗണിക്കേണ്ടി വരും. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് വന്നിട്ടുണ്ട്, ഇബ്നു മസ്ഊദ് അബു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹാ, നിങ്ങളിൽ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ എന്റെ അടുത്ത് നിൽക്കുക, നിങ്ങളിൽ ശ്രേഷ്ഠതയുള്ള വിവരമുള്ളവർ എന്റെ അടുത്ത് നിൽക്കുക എന്നാണ് അതിന്റെ ഹദീസ്, അതിന്റെ അർത്ഥം. അഥവാ ഇവിടെ ഉദ്ദേശം നിസ്കാരത്തിനാണ്. സുമല്ലദീന യലൂനഹും സുമല്ലദി യലൂനഹും സുമല്ലദീന യലൂ, പിന്നെ അവരോട് അടുത്തുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്ൻ കസീർ പറയുന്നു, വമാ ദാക ഇല്ലാ ലിയഅഖിലു അൻഹുമാ യഖൂലുഹു സ്വലാത്തുല്ലാഹി വസലാമുഹു അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസ് നിസ്കാരത്തിൽ ഇങ്ങനെയാണ്. അതുപോലെ അറിവിന്റെ മജ്ലിസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ചില സഹാബികളെ നബിയോട് കൂടുതൽ അടുത്തിരിക്കാൻ റസൂലുള്ളാഹി പ്രേരിപ്പിച്ചിരുന്നു. അതെന്തിനാണ്? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ, നല്ല ബുദ്ധിയുള്ള ആളുകൾ, അവർ ദൂരെ എവിടെയെങ്കിലും ഇരുന്ന് ചിലപ്പോൾ കേൾക്കാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അത്ര നന്നായി മനസ്സിലാകാത്ത ആളുകളായിരിക്കും അടുത്തുണ്ടാവുക. ഇവരേറ്റവും നന്നായി അത് സ്വീകരിക്കുകയും ഏറ്റവും നല്ല നിലക്ക് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുക്കുകയും ചെയ്യും. നിസ്കാരത്തിൽ ഇങ്ങനെയാണ്. നിസ്കാരത്തിൽ ഖുർആൻ നന്നായി അറിയുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ അതുപോലെ ഫിഖ് അറിയുന്ന, നിസ്കാരത്തിൽ ഇമാമിൻ തെറ്റിപ്പോയ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയുന്ന ഒരാൾ. അപ്പൊ ഇമാമിൻ എന്ത്, ഇമാമിൻ വുദു പോയി, എന്താ ചെയ്യണ്ടേ? എല്ലാവരും നിസ്കാരവും ബാത്തിലാക്കണോ? അല്ല. ഇമാം ഒരാളെ ഇമാമത്തിന്റെ അടുത്തേക്ക്, ഇമാമിന്റെ സ്ഥാനത്തേക്ക് നിർത്തണം, എന്നിട്ട് ഇറങ്ങിപ്പോണം, എന്നിട്ട് ഇമാം വുദു എടുത്തിട്ട് വരണം, എന്നിട്ട് പിന്നിലിരിക്കണം. ദീനിൽ യാതൊരു വേരില്ലാത്ത ആളുകളാണ് ഇമാമിന്റെ അടുത്തെങ്കിൽ പിടിച്ചു വലിച്ചവന്റെ അവസ്ഥ എന്തായിരിക്കും? ആകെ എല്ലാവരും നിസ്കാരം ചിലപ്പോ ഫസാദായി പോകും. അപ്പൊ ഫിഖ് ദീനിൽ അറിവുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അയാൾ കുറച്ച് വൈകി വന്നാലും അയാൾക്ക് ഇമാമിന്റെ അടുത്ത് സ്ഥാനം കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അങ്ങനെ സാധിക്കുമെങ്കിൽ, സാധിക്കുന്ന അവസരത്തിൽ ജനങ്ങൾ ഒന്നാകെ വേറില്ലാത്ത ആളായി പോയാൽ എന്തായിരിക്കും അവസ്ഥ? വലിയ അപകടമാണത്. ജഹിലായി പോവുക എന്നത് സുബ്ഹാനല്ലാഹ് വലിയ അപകടമാണ്. നമ്മുടെ ദീൻ ഒന്നാകെ ഫസാദായി പോകും. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കഥയിലുള്ളത് പോലെ ജനങ്ങളെ നമ്മളെ തട്ടിക്കളിക്കും. ദീന് കൊണ്ട് കളിക്കുന്ന ആളുകൾ, ദീന് വിറ്റ് ജനങ്ങളുടെ സമ്പത്ത് തിന്നുന്ന ആളുകളുണ്ട്.
ദീൻ അവർക്ക് അവരുടെ താല്പര്യങ്ങളിലേക്ക് ജനങ്ങൾ കൊണ്ടുപോകണം. അവർ പറയുന്ന ആശയത്തിന്റെ ആളുകളാണ് ജനങ്ങൾ. അതിനുവേണ്ടി ജനങ്ങൾ വട്ടം കറക്കും. ഇങ്ങനെയുള്ള ചതിയന്മാരുടെയും വഞ്ചകന്മാരുടെ ഒക്കെ കെണിയിൽ നമ്മൾ പൊട്ടുപോകും വിവരം നമുക്കില്ലെങ്കിൽ. വിവരമില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇൽമു വന്നിട്ടില്ലെങ്കിൽ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇൽമു പഠിക്കുമ്പോൾ ഉള്ള വലിയൊരു ഉദ്ദേശം എന്തായിരിക്കണം? ജഹാലത്തിന്റെ വിവരക്കേടിന്റെ അന്ധകാരം ഇരുട്ട് തന്നിൽ നിന്ന് നീക്കണം, വെളിച്ചത്തിൽ ജീവിക്കണം, അതോടൊപ്പം തന്റെ കൂടെ ഉള്ളവരില്ലെന്നും. അതാണ് ഇൽമിന്റെ വലിയ ഉദ്ദേശം. ഇൽമു നൂറാണ്, വെളിച്ചമാണ്. വിവരമില്ലായ്മ അത് ഇരുട്ടാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന് മുമ്പുള്ള കാലത്തിന്റെ പേര് തന്നെ എന്താ? ജാഹിലിയ, വിവരക്കേടിന്റെ ഇരുട്ടിന്റെ കാലം. അതിന്റെ നേരെ വിപരീതമാണ് ഇസ്ലാം. ഇസ്ലാം ഇൽമിന്റെ ദീനാണ്, അറിവിന്റെ ദീനാണ്. ദീനാണ് നമ്മൾ ഏറ്റവും നന്നായി അറിയേണ്ടത്. ദുനിയാവിൽ അറിഞ്ഞോ അറിയട്ടെ അറിയാതിരിക്കട്ടെ, നമുക്ക് അതുകൊണ്ടുള്ള നമ്മൾ ദുനിയാവ് അറിയാതിരുന്നാലുള്ള അപകടം ഈ ലോകത്ത് മാത്രമേ ഉള്ളൂ. ദുനിയാവ് പഠിക്കണ്ടെന്നല്ല, മുസ്ലിം ഉമ്മത്തിൽ ദുനിയാവ് പഠിച്ചവർ വേണം, ഫർദ് കിഫായാണത്. മുസ്ലിം ഉമ്മത്തിൽ ദുനിയാവ് പഠിച്ചവർ വേണം, ഫർദ് കിഫായാണ്. ചിലരെങ്കിലും അത് പഠിച്ചിരിക്കണം. ഈ ഉമ്മത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ നന്നാണെങ്കിൽ അത് വേണം, അല്ലെങ്കിൽ എല്ലാത്തിലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. മറ്റുള്ളവരെ ആശ്രയിക്കാം, നമുക്കില്ലാത്ത വിജ്ഞാനത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കുന്നതും കുഴപ്പമില്ല. ഇപ്പോ ചിലപ്പോൾ ജോലികൾ എടുക്കാൻ മുസ്ലിം ഉമ്മത്തിൽ ആരുമില്ലേ, മറ്റവരെ വിളിക്കുക. ഉണ്ടായിരിക്കെ നമ്മുടെ ഉമ്മത്തിലെ ആളുകളെ വിളിക്കലാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമിന്റെ അടുത്ത് വിവരമുള്ളവർ നിൽക്കുക എന്നതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർ ഒരൽപ്പം വൈകി വന്നിട്ടുണ്ടെങ്കിലും അവസരം കൊടുക്കുക, അവരെ ഇമാമിന്റെ അടുത്ത് നിർത്തിക്കാനാണ് കൂടുതൽ ഹയർ. അങ്ങനെ സാധിക്കുമെങ്കിൽ, സാധിക്കുമെങ്കിൽ, കഴിയാത്ത കാര്യം അല്ല പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ഇമാമത്ത് നിന്നാൽ, ഇമാമത്ത് നിൽക്കുന്ന വേളയിൽ പറയുമായിരുന്നു, ഇസ്തവു, നേരെ നിൽക്കുക, വല തഖ്തലിഫു, ഭിന്നിക്കരുത്, സഫ് തെറ്റരുത്, ഒരാൾ കുറച്ച് മുന്നിൽ ഒരാൾ പിന്നിൽ ഇങ്ങനൊന്നും ആവരുത്. ഇസ്തവു, സവായിലായിരിക്കണം, ഒരേ രേഖയിലായിരിക്കണം. വല തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിച്ചാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ഭിന്നിക്കും. ഈ ബാഹിറായിട്ടുള്ള പുറമേക്കുള്ള ഈ പ്രവർത്തനത്തിന് കൽബിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയും. തിരിച്ചും കൽബിലുള്ളത് പുറത്ത് സ്വാധീനം ഉണ്ടാക്കും, പുറത്തുള്ളത് കൽബിലും സ്വാധീനമുണ്ടാക്കും. സംശയമില്ല, അത് അതിൽ സംശയമില്ല. പല സലഫുകളും പറഞ്ഞിട്ടുള്ളതുപോലെ, അൽ ഖുലൂബു കൽ ഖുദൂർ, ഹൃദയങ്ങൾ അത് പാത്രങ്ങൾ പോലെയാണ്. വമഗാരിഫുഹ അൽസിനതുഹ, അതിന്റെ സ്പൂണുകൾ, അത് കോരിയെടുക്കാനുള്ള സ്പൂൺ എന്ന് പറയുന്നത് എന്താ? നാവാണ്. അപ്പോ ഹൃദയത്തിലുള്ളത് നാവിലൂടെ പുറത്തേക്കേ ഉള്ളൂ. എപ്പോഴും കൽബിലുള്ളത് ഒരാൾക്ക് മറച്ചുവെക്കാൻ കഴിയില്ല, അത് ഇടക്കൊക്കെ പുറത്ത് ചാടും, നാവിലൂടെ പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് സലഫുകൾ പറഞ്ഞത്, ഇബ്നു ഖയ്യിം ഈ വാക്ക് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഒരാളെ ഹൃദയങ്ങളിലുള്ളത് നിനക്കറിയണോ, ഞണ്ട് നാവിലൂടെ പുറത്തേക്ക് വരുന്ന എന്താണെന്ന് ശ്രദ്ധിച്ചോളൂ. ഒരു പാത്രത്തിലുള്ള ഭക്ഷണം നമ്മൾ നാവിൽ വെച്ച് അതിന്റെ രുചി നോക്കുന്നത് പോലെ, അതിലുള്ളത് മുഴുവനും എന്താണെന്ന് നാവിന്റെ അറ്റത്ത് അല്പം വെച്ച് അറിയുന്നത് പോലെ തിരിച്ച് ഹൃദയത്തിലുള്ളത് ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അതിന്റെ രുചി വാക്കിലൂടെ അറിയാം, ഉള്ളിലതിന് സ്വാധീനമുണ്ടാകും, ഉള്ളിലുള്ളതിന് പുറത്തും സ്വാധീനമുണ്ട്. ഇതൊക്കെ പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഈ ഹദീസിന്റെ വാക്യം, ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ, നിങ്ങളിൽ വിവരവും ബുദ്ധിയുമുള്ളവർ, പക്വതയുള്ളവർ എന്റെ അടുത്ത് നിൽക്കുക. സുമല്ലദീന യലൂനഹും, പിന്നെ അവർക്ക് അടുത്തുള്ളവർ, സഹാബത്തിന്റെ കൂട്ടത്തിൽ വിജ്ഞാനമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ ഇമാമിന്റെ അടുത്ത് നിൽക്കേണ്ടത് പോലും ഇങ്ങനെയുള്ള ആളുകളാണ്. നമ്മളെ നാട്ടിൽ സുബ്ഹാനല്ലാഹ്, ഇത് പോകട്ടെ, ഇമാമ് പോലും ഇപ്പം ഒരു മസ്ജിദിൽ ഒരു ഇമാമിനെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാണ്, അയാളാണ് ഇമാമത്തിൽ നിൽക്കേണ്ടത്. ചിലപ്പോൾ അയാളെക്കാൾ വിവരമുള്ള വേറെ ആളുകൾ വന്നാലും ശരി, ഒരാളതിന് റാസിബായ ഒരു ഇമാം ഉണ്ടെങ്കിൽ അയാളാണ് അതിന് അവകാശപ്പെട്ടത്, സംശയമില്ലാതെ. പിന്നെ ചില മസ്ജിദുകളിൽ ചിലപ്പോൾ ഈ ഇമാം ഇല്ലാത്ത അവസ്ഥ വരുമല്ലോ. നമ്മുടെ നാട്ടിലെ പല മസ്ജിദുകളിലും ആളെ ഇമാമത്ത് നിർത്തിക്കുന്നത് പാർട്ടി നോക്കിയിട്ടാണ്, സംഘടന നോക്കിയിട്ടാണ്. ചിലപ്പോ കൂട്ടത്തിൽ ഒട്ടും കയറില്ലാത്ത തന്നെ ആയിരിക്കും, അവനായിരിക്കും കുറെ ഹൈഫുള്ളൊക്കെ ഉള്ള ആളെ ഒരു പരിഗണന നൽകാതെ കയറിയിരിക്കുന്നു. ആരാ വഷളായത്? വഷളായത് കയറിയുന്നവനാണ്. അല്ലാതെ വിവരമുള്ള ഇയാളല്ല. അയാൾ എങ്ങനെ വഷളാവും? അയാൾ വഷളായിട്ടില്ല. ഇവൻ സ്വയം വഷളാവുകയാണ്. ഇങ്ങനത്തെ അർഹതയില്ലാത്തടത്ത് കയറി ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു റാഫി. അതുപോലെ ഐമാം എന്തെങ്കിലും ഒരു വധു എടുക്കാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആവശ്യത്തിന് അപ്പുറത്തായിപ്പോയി. മെൻഷനല്ലേ, ചിലപ്പോ ആ സമയത്ത് ടോയ്ലറ്റ് പോകാൻ തോന്നും. അങ്ങനെ എന്തെങ്കിലും കുറച്ച് സമയമേ കാത്തിരിക്കണ്ടു എങ്കിൽ കാത്തിരിക്കണം എന്നാണ് ഐമാമിനെ. അയാളെ ഒന്നപ്പുറം ഇപ്പുറം നോക്കി ആരെങ്കിലും കയറി നിൽക്കലല്ല, മനസ്സിലായോ? അയാളെ കാത്തിരിക്കണം. ഇങ്ങനെ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതേസമയം കുറെ ഇപ്പൊ ഒന്നും വരാൻ സാധ്യതയില്ല, ആള് വേറെ എവിടെങ്കിലും ഉറങ്ങിപ്പോവുകയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത നിലക്ക് ഒരാൾക്ക് കയറി നിൽക്കാം. അല്ല നിസാരമായ ഒരു ഒരു അയാളെത്തോ അപ്പുറത്ത് ഒതു കൊടുത്തോണ്ടിരിക്കുന്നു, ഇപ്പൊ ഒന്ന് പുറത്തിറങ്ങിയതാണ്, ഒതു പറഞ്ഞിട്ട് പോയതാണ്, അങ്ങനെയുള്ള അവസരങ്ങളിൽ റാത്തിബായ ഇമാമിനെ, മസ്ജിദിലെ സ്ഥിരം ഇമാമിനെ കാത്തു നിൽക്കണം. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട മര്യാദകളാണ്. വഫഖനില്ലാഹു ഇയ്യാക്കും ലിമാ യുഹിബ്ബുഹു വയർദാ. ഇബ്നു അബു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഫഅൻതുമുൽ യൗമ അശദ്ദു ഇഖ്തിലാഫ. ഈ ഹദീസ് പറഞ്ഞിട്ട് അന്ന് ജീവിച്ച ആളുകളോട് പറയുന്നു, നിങ്ങൾ ഇന്ന് വളരെ കടുത്ത രൂപത്തിൽ സഫ് തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. അന്ന് ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കും? ഇമാം അബൂ ദാവൂദിന്റെ ഹദീസ് സുനനിൽ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇതൊക്കെ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ കൊണ്ടുവന്ന ഹദീസുകളാണ്. ഏത് മജ്ലിസിലെ മര്യാദകൾ പാലിക്കുന്നതിൽ ഖാൽ അഖീമു സുഹൂഫ്, റസൂലുള്ള പറഞ്ഞ സഫുകൾ പൂർത്തിയാക്കുക, നല്ല നിലക്ക് നിർത്തുക. വഹാദു ബൈനൽ മനാകിബ്, നിങ്ങൾ ചുമലുകൾ നോക്കുക, അത് നേരെ ആയിരിക്കുക. വസുദ്ദുൽ ഖലൽ, എന്താണ് സുദ്ദുൽ ഖലൽ? വിടവ് നികത്തുക, വിടവുണ്ടാകാൻ പാടില്ല, വിടവ് നികത്തുക. വലീനു ബിഐദി ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളുടെ കൈകൾക്ക് ഒതുങ്ങിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കാൻ സൗകര്യപ്പെടുത്തി നിൽക്കുക. വലാ തദറു ഫുർജാതിൽ ലിശയാത്തീൻ, ശൈത്താൻമാർക്ക് വേണ്ടി വിടവുകൾ വിട്ടേക്കരുത്. സഫിനിടയിൽ വിടവുണ്ടായാൽ അവിടെ ആര് കയറി നിൽക്കും? ശൈത്താൻമാർ കയറി നിൽക്കും. ഒമൻ വസല സഫൻ വസലഹുല്ലാഹ് ഒമൻ ഖതഅ സഫൻ ഖതഅഹുല്ലാഹ്. ഇത്ര കടുത്ത വാക്കുകളാണ്. സഫാര് ചേർത്തോ അവനെ അള്ളാഹു ചേർക്കും, സഫാര് മുറിച്ചോ അവനെ അള്ളാഹു മുറിക്കും. ഇത്രയും കടുത്ത വാക്കുകൾ വന്നിട്ടുള്ള കാര്യമാണ് സഫിന്റെ വിഷയം. അതുകൊണ്ട് സഫുകൾ വളയാതെ നിൽക്കുക, സഫുകൾ വിടവില്ലാത്ത നിലക്ക് നിൽക്കുക. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് സഹീഹ് ബുഖാരി വന്നിട്ടുണ്ട്, വകാന അഹദുന യുൽസിഖു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി. ഞങ്ങളിൽ ഒരാൾ തന്റെ സഹോദരന്റെ ചുമലിനോട് ചുമലും കാലിനോട് കാലും ഒട്ടിച്ചു വെക്കുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു വ്യക്തമായ ഹദീസാണ്, മനസ്സിലായില്ലേ? അപ്പോ ഏതെങ്കിലും പണ്ഡിതന്മാർക്ക് ഇതിനെതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹക്കാണ് സ്വീകരിക്കാൻ പാടുള്ളൂ, ഹക്കാണ് സ്വീകരിക്കേണ്ടത്. ചില ആളുകൾ ചില മജ്ഹബുകളെ അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് എതിര് ചെയ്ത് കാണാം. ഇത്ര നമ്മൾ കാലെടുപ്പിച്ചു വെച്ചാലും അങ്ങോട്ടും അങ്ങോട്ടും നീക്കുന്ന ആളുകൾ സഹോദരങ്ങളെ തെറ്റാണ്. റസൂലുള്ളാന്റെ വാക്കിനെതിരാണ്, സഹാബികളുടെ വാക്കിന് എതിരാണ്. അടുപ്പിച്ചു നിൽക്കുക, ഒട്ടിച്ചു നിൽക്കുക. കാലുകൾ നമ്മുടെ ശരീരത്തിന് കണക്കായുള്ള അകലത്തിൽ വെച്ചാലേ ചുമല് മുട്ടുള്ളൂ, അല്ലെങ്കിൽ ചുമലുകൾ മുട്ടില്ല. വല്ലാതെ വിടർത്തി വെച്ചാൽ, കാലുകൾ വല്ലാതെ വിടർത്തി വെച്ചാൽ ചുമലുകൾ മുട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് യോജിച്ച രൂപത്തിൽ, വല്ലാതെ അകലമില്ലാത്ത രൂപത്തിൽ നമ്മുടെ കാലുകൾ വെക്കുക. എല്ലാവരും സഹകരിക്കണം, നല്ല സ്വപ്ന നേരാവുള്ളൂ. ഒരാൾക്ക് ഒറ്റക്ക് ഒരു സ്വപ്ന നേരാക്കാൻ കഴിയില്ല. അയാൾക്ക് അയാളുടെ തൊട്ടടുത്തുള്ള ആളുകൾ അയാളോട് അടുപ്പിച്ചു നിന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് കഴിയില്ല. അപ്പോ അങ്ങോട്ട് ഇങ്ങനെ നീക്കി പോകുന്ന ആളുകൾ അവരെ പിന്നാലെ കാലും കൊണ്ട് നമ്മൾ പോയാൽ നമ്മൾ നിസ്കാരം പ്രസാദമുള്ളൂ? കാര്യമില്ല. നമ്മൾ നിൽക്കുക, നിസ്കാരത്തിന് ശേഷം പറഞ്ഞു കൊടുക്കുക, സ്വീകരിച്ചെങ്കിൽ നിനക്ക് അള്ളാഹിന്റെ പ്രതിഫലം ഉണ്ടാവും, സ്വീകരിച്ചില്ലെങ്കിൽ അള്ളാഹുണ്ട്. ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് പോലെ വംശി, നീ നിന്റെ വാക്ക് പറയുക, എന്നിട്ട് വംശി നീ നടന്നേക്ക്. ഹക്ക് പറഞ്ഞാൽ പിന്നെ നീ പോവുക. ഫൈനുഖുബിൽ ഫലഖൽ അജർ, സ്വീകരിക്കപ്പെട്ടാൽ നിനക്ക് അള്ളാഹിന്റെ പ്രതിഫലമുണ്ട്. വൈലം യുഖ്ബൽ ഫലഖ അല്ലാഹ്, സ്വീകരിച്ചില്ലെങ്കിൽ എനിക്ക് അള്ളാഹുണ്ട്, പേടിക്കണ്ട. അതുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആരെങ്കിലും കാൽമ ചവിട്ടാനോ ആളുകളെ ഞെരുക്കാനോ ഒന്നുമല്ല പറയുന്നത്, അങ്ങനെ ചെയ്യേണ്ടതില്ല. കാലുകൾ ചേർത്ത് വെക്കുക, ആളുകളുടെ കാലുകളോട് കാലുകൾ ഒട്ടിച്ചു വെക്കുക, കാൽമ ചവിട്ടേണ്ടതില്ല. അതുപോലെ ഒരു സഫ്, പിന്നെ ഏകദേശം അതിന്റെ അറ്റത്തെത്തി, ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ, ഒരാൾക്ക് അവിടെ കയറി നിൽക്കാൻ കഴിയില്ല.
അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ എല്ലാവരും തള്ളി കയറിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താവും, ആളുകൾ വിളക്ക് നേരെ തിരിയാൻ പറ്റാതെ അങ്ങിങ്ങും തിരിയുന്ന അവസ്ഥ വരും. റാഹത്തിൽ നിസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഒരാൾക്ക് നിൽക്കാൻ കഴിയില്ലേ, പോകട്ടെ നീ അടുത്ത സഫിൽ നിന്നോളൂ. ഒരാൾക്ക് നിൽക്കാൻ കഴിയാത്ത, എന്നാൽ ചെറിയ ഒരു വിടവ് ചിലപ്പോൾ സഫിന്റെ അറ്റത്ത് ഷൊമറിന്റെ അടുത്തുണ്ടാവും. നമ്മൾ ആളുകളെ ഒന്നാകെ തള്ളി അവിടെ പോയി നിന്നാൽ ആളുകൾ കുടുങ്ങിപ്പോവും. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കാനല്ല പറയുന്നത്, മറിച്ച് സഫുകൾ ആളുകളോട്, അടുത്തുള്ള ആളുകളോട് കാലുകൾ ചേർത്ത് വെക്കുക, ചുമലുകൾ ചേർത്ത് വെക്കുക, ഒട്ടി നിൽക്കുക, സഫുകൾ ഭിന്നിക്കാതിരിക്കുക, സഫുകൾ ഭിന്നിക്കാതെ, ഒരാൾ മുന്നിലും ഒരാൾ പിന്നിലും നിൽക്കാതിരിക്കുക, മറിച്ച് ഒരാൾ കുറച്ച് മുന്നിൽ ഒരാൾ കുറച്ച് പിന്നിൽ, അങ്ങനെ ആയി പോകാതെ നേരെ ആയിരിക്കുക. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തൊക്കെ പ്രത്യേക ആളെ നിർത്തിച്ചിരുന്നു എന്നാണ്. ഓരോ സഫ് ഇങ്ങനെ നടന്നു നോക്കും, സഫ് നേരെ ആയാലാണ് ഇഖാമത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിരുന്നു, അവരത്രയും സൂക്ഷിച്ചിരുന്നു സഫിന്റെ കാര്യം. അത് നമ്മൾ സൂക്ഷിക്കുക. ആ ഒരാളുടെ കാല് നമ്മൾ കാലിൽ തട്ടിപ്പോയത് കൊണ്ട് ഇൻഫെക്ഷൻ ഒന്നാവൂല. ചില ആളുകൾ അങ്ങനെയാണ്, എന്തോ പകർച്ചവ്യാധി തട്ടി പേടിക്കുന്നത് പോലെ കാലുകൾ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ആളുകൾക്ക് സൗമ്യമായി പറഞ്ഞു കൊടുക്കുക, നമ്മുടെ മുൻഗാമികളുടെ മാർഗമാണ്. ഇതിൽ ഭിന്നിച്ചതുപോലെ മുസ്ലിം മതത്തിൽ ഭിന്നിപ്പും കാണാം, ഇതിൽ ഭിന്നിച്ചതുപോലെ ഭിന്നിപ്പ് എമ്പാടും കാണാം. ആകെ അഞ്ചെട്ട് ആളേ ഉണ്ടാവുള്ളൂ, എന്നാൽ അതിനുള്ളിൽ തന്നെ അഞ്ചാറ് ഗ്രൂപ്പായിരിക്കും. ഇങ്ങനെ ഭിന്നിച്ചിരിക്കുന്നു മുസ്ലിം ഉമ്മത്ത്. അസ്സലല്ലാഹു അലാഫിയ. ഇനി ഈ മജ്ലിസിന്റെ മര്യാദകൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബികൾ പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കൂടെ ഇരിക്കെ, ഇദ് അഖ്ബല സലാസതു നഫർ, മൂന്ന് പേർ വന്നു. ഫഅമ്മ അഹദുഹും, അതിലൊരാൾ, ഫവജദ ഫുർജതൻ ഫിൽ ഹൽഖ ഫദഖല ഫീഹ, മജ്ലിസ് ഒരു വിടവ് കണ്ടു, അവിടെ കയറി ഇരുന്നു. വഅമ്മൽ ആഖർ ഫജലസ വറാ അന്നാസ്, രണ്ടാമത്തെ ആൾ എന്ത് ചെയ്തു, അങ്ങനെ മജ്ലിസിലേക്ക് കയറിയിരുന്നില്ല, പിന്നെ പിന്നിൽ പോയിരുന്നു. വഅദ്ബറ സാലിസു ദാഹിബ, മൂന്നാമത്തെ ആള് റസൂലുള്ളാഹിന്റെ ആ മജ്ലിസ് തിരിഞ്ഞു നോക്കാതെ തിരിഞ്ഞു നടന്നു കളഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അലാ ഉനബ്ബിഉകും ബിഖദരി സലാസ, മൂന്ന് പേരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അമ്മൽ ഔവൽ ഫആവ ഇലല്ലാഹ് ഫആവാഹുല്ലാഹ്, ഒന്നാമത്തെ ആൾ ഫആവ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് അയാൾ അഭയം തേടിച്ചെന്നു. ഫആവാഹുല്ലാഹ്, അല്ലാഹു അയാൾക്ക് അപ്പോൾ അഭയം കൊടുത്തു. ആരാ, ഫസൽ വിടവ് കണ്ടെടുത്ത് കയറി ഇരുന്ന ആൾ. വഅമ്മ സാനി, രണ്ടാമത്തെ ആൾ, ഫസ്തഹിയ, അയാൾ ലജ്ജിച്ചു. ഫസ്തഹി അല്ലാഹു മിൻ, അള്ളാഹു അയാളിൽ നിന്നും ലജ്ജിച്ചു. അള്ളാഹു അയാൾക്ക്, അയാളെ ശിക്ഷിച്ചിട്ടില്ല, ഇരുന്ന ആളെ ശിക്ഷിച്ചിട്ടില്ല പിന്നിലാണെങ്കിലും. വഅമ്മ സാലിസ്, മൂന്നാമത്തെ ആൾ, ഫആറദ, ഫആറദ അല്ലാഹു അൻ, അയാൾ തിരിഞ്ഞു കളഞ്ഞു, അള്ളാഹു അയാളിൽ നിന്നും തിരിഞ്ഞു കളഞ്ഞു. മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ് ഇത്. ഇതിനുള്ള കാരണം, ഒന്ന്, അള്ളാഹുന്റെ റസൂലിന്റെ മജ്ലിസാണത്. ഈ പിന്തിരിഞ്ഞ ആൾ അതിനെ ഒരു വിലയില്ലാത്തതുപോലെയാണ് തിരിഞ്ഞു കളഞ്ഞത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അല്ലാതെ നമ്മൾ എവിടെ പോയാലും ഏത് മജ്ലിസ് ഉണ്ടായാലും ദീനിന്റെ മജ്ലിസ് ആയതുകൊണ്ട് നമുക്ക് ഇരിക്കൽ നിർബന്ധമല്ല. നമുക്ക് പോയതുകൊണ്ട് വല്ല ആവശ്യമുണ്ട്, നമുക്ക് കാരണമുണ്ട് എന്നതുകൊണ്ട് നമുക്ക് പോകാം. അതേസമയം ഖൈറിനോട് താല്പര്യമില്ലാത്തൊരു തിരിഞ്ഞുപോക്കുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടല്ല എന്ന രൂപത്തിലുള്ള തിരിഞ്ഞുപോക്കാണോ, അതിന്റെ ആളുകൾ പേടിക്കണം. ഖൈറിനോട് താല്പര്യമില്ലാതെ അതിൽ നിന്ന് തിരിഞ്ഞു കളയുക, അത് നമുക്ക് വേണ്ടതല്ല എന്ന രൂപത്തിൽ തിരിഞ്ഞു കളയുന്ന ആളുകൾ പേടിക്കേണ്ടതുണ്ട്. അതല്ലാതെ നമുക്ക് ഒരു സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട്, അപ്പൊ എല്ലാ മജ്ലിസിലും, എല്ലാ ഇൽമിന്റെ മജ്ലിസിലും എല്ലാം ഇപ്പോഴും ആളുകൾക്ക് ഇരിക്കാൻ പറ്റില്ല. റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇരുന്നിട്ടില്ലല്ലോ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും അൻസാരിയായ സഹോദരനും നൗബത്താണ്, ഞാൻ ജോലിക്ക് പോവും, അപ്പോ എന്റെ സഹോദരൻ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഇരിക്കും. എന്നിട്ട് അദ്ദേഹം എനിക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് കേട്ടത് പറഞ്ഞുതരും, പിറ്റേന്ന് ഞാനിരിക്കും, അദ്ദേഹം പോവും. നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസ് വിട്ടിട്ടാണ് അവരവരുടെ റിസ്ഖ് അന്വേഷിച്ച് ചെല്ലുന്നത്. റസൂലുള്ളാഹി അവരെ വിലക്കിയോ? ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടില്ല. എല്ലാവർക്കും ഇത് സാധിക്കില്ല. എല്ലാവർക്കും ദീനിൽ അഗാധമായ വിജ്ഞാനം നേടാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നത് എല്ലാവർക്കും സാധിക്കില്ല. കാരണം എല്ലാവരും അവർക്ക് അവരവർക്ക് യോജിച്ച ജോലി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും? നമുക്ക് നമ്മളെ ജോലി ചെയ്യാൻ നമുക്ക് ആരെ കിട്ടും? കിട്ടുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ദീനിൽ അഗാധമായ വിജ്ഞാനം നേടാൻ വേണ്ടി ഒഴിഞ്ഞിരിക്കാൻ നിർബന്ധമാക്കിയിട്ടുള്ളത് കിഫായത്ത് എന്ന നിലക്കാണ്, ഉമ്മത്തിൽ ഒരു കൂട്ടർക്കാണ്.
ആരും അത് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അതിന്റെ കുറ്റുണ്ടാവും, എല്ലാവർക്കും കുറ്റുണ്ടാവും. അതേസമയം എല്ലാവർക്കും ബാധ്യതയുള്ള വിജ്ഞാനം നേടൽ എന്താ? അവനവന് നിർബന്ധമായത് പഠിക്കണം, അവനവന് അവന്റെ നിസ്കാരം പഠിക്കണം, തൗഹീദ് മനസ്സിലാക്കണം, ശിർക്കിൽ വീഴാതിരിക്കാൻ ശിർക്കിന്റെ വഴികൾ അത് മനസ്സിലാക്കിയിരിക്കണം, സകാത്ത് നിർബന്ധമായ പണക്കാരൻ സകാത്തിനെ കുറിച്ച് പഠിക്കണം, ഹജ്ജ് അതിന് അത് ചെയ്യാൻ കഴിവുള്ളവൻ ഹജ്ജിനെ കുറിച്ച് പഠിച്ചിരിക്കണം, ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ വിവാഹത്തെ കുറിച്ച് പഠിക്കണം പോലെയുള്ള കാര്യങ്ങൾ. അത് ഓരോരുത്തർക്കും അവരുടെ നിലവാരത്തിനനുസരിച്ച് അവർക്ക് ആവശ്യമുള്ളതാണ് നിർബന്ധം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ, ഓരോ മുസ്ലിമിനും മതവിജ്ഞാനം അന്വേഷിക്കൽ അത് നേടൽ നിർബന്ധമാകുന്നു. എന്നിട്ട് നോക്കൂ ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു പറയുന്നത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. സുബ്ഹാനല്ലാഹ്, എത്ര നല്ല ഈ രൂപത്തിലാണ് അള്ളാഹുവിന്റെ ആയത്തുകൾ വന്നിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞു നിങ്ങൾ മജ്ലിസിൽ ഒതുങ്ങി കൊടുക്കുക, നിങ്ങൾ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ അതാണ് ജനങ്ങൾക്ക് സൗകര്യമെങ്കിൽ, ഖൈറിന് വേണ്ടിയാണ് നിങ്ങളോട് എണീക്കാൻ പറഞ്ഞതെങ്കിൽ എഴുന്നേൽക്കുക, ഇതുകൊണ്ടൊന്നും ആരും താണുപോവുകയില്ല. അള്ളാഹു ഉയർത്തുന്നതാണ് ആരെ? അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്നുള്ള മുഅ്മിനുകളെ, വല്ലദീന ഊതുൽ ഇൽമ, ഇൽമ് നൽകപ്പെട്ടവരെയും അറിവ് വിജ്ഞാനം നൽകപ്പെട്ടവരെയും, ദറജാത്ത് പല പടവുകൾ. കാരണം അള്ളാഹുവിന് വേണ്ടി ഒരാൾ താണു കൊടുത്താൽ അള്ളാഹു അയാളെ ഉയർത്തും. വമാ തവാദഅ അഹദുൻ ലില്ലാഹ് ഇല്ലാ റഫഅഹു അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ആര് അള്ളാഹുവിന് വേണ്ടി താണു കൊടുക്കുന്നോ അള്ളാഹു അയാളെ ഉയർത്താതിരിക്കുകയില്ല, സംശയമില്ല. അള്ളാഹുക്ക് വേണ്ടി താണു കൊടുത്തു ഒരാള്, അയാളെ കുടുംബക്കാരനാണ്, തമ്മിൽ തെറ്റിയിട്ടുണ്ട്, അപ്പോ ഒരാൾ തീരുമാനിച്ചു ഞാൻ ഏതാണ് താണു കൊടുക്കാം, തെറ്റയാളെ ഭാഗത്താണ് ശരി, എന്നാലും ഞാൻ താണു കൊടുക്കാം എന്നൊരാൾ തീരുമാനിച്ചോ അള്ളാഹു അയാളെ ഉയർത്തും. ഞാൻ പറഞ്ഞില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ വിചാരിക്കും നമ്മളാണ് വഷളാവുക, അല്ല, അയാളാണാകെ എന്താണ് ബുദ്ധിമുട്ടിലായി പോവുക, ഓ ഞാൻ ഇയാളടുത്ത് ചെന്നില്ലല്ലോ എന്ന് അയാൾക്ക് തോന്നിയേക്കും. അള്ളാഹു ഉയർത്തും, അള്ളാഹു ഉയർത്തിയാൽ ഒരാൾക്കും താഴ്ത്താൻ സാധ്യമല്ല. അള്ളാഹു താഴ്ത്തിയാലോ ആര് പൊക്കി പറഞ്ഞാലും പൊങ്ങുകയില്ല, അവിടെ തന്നെ കിടക്കും. അള്ളാഹു ആണ് ഉയർത്തുന്നവൻ, അവനാണ് ഇജ്ജത്ത് നൽകുന്നവൻ, അവനാണ് അപമാനിക്കുന്നവൻ. നസ്അലുല്ലാഹ അൽആഫിയ. ഇതാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. നാഫിഉ ബിൻ അബ്ദുൽ ഹാരിസ് എന്ന വ്യക്തിയെ അള്ളാഹു ഉമർ മക്കയിൽ, അവിടുത്തെ മക്കയിലെ ഇമാറത്ത് ഏൽപ്പിച്ചിരുന്നു, മക്കയുടെ ഭരണം ഏൽപ്പിച്ചിരുന്നു. ആര്? ഉമർ ബിൻ ഖത്താബ്. നാഫിഉ ബിൻ അബ്ദുൽ ഹാരിസ് എന്ന വ്യക്തിയെ, അങ്ങനെ ഈ വ്യക്തിയെ ഉമർ ബിൻ ഖത്താബ് ഉസ്ഫാൻ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, മക്കയ്ക്ക് പുറത്തുള്ള ഉസ്ഫാൻ എന്ന സ്ഥലത്ത് വെച്ച് കണ്ടു. വകാന ഉമർ ഇസ്തഅമലഹു അലാ മക്ക, മക്കയിൽ ഇദ്ദേഹത്തെ ഭരണ ഏൽപ്പിച്ചിരുന്നു ഉമർ. അപ്പൊ മക്കക്ക് പുറത്ത് കണ്ടപ്പോ ഉമർ ചോദിച്ചു, മൻ ഇസ്തഖലഫ്ത അല അഹ്ലിൽ വാദി, അവിടുത്തെ ഖിലാഫത്ത് താങ്കൾക്ക് ഏൽപ്പിച്ച അധികാരം, ഖിലാഫത്തല്ല താങ്കൾക്ക് ഏൽപ്പിച്ച അധികാരം, താങ്കൾ ഇങ്ങോട്ട് വരുമ്പോൾ ആരെയാണ് ഏൽപ്പിച്ചത്, താങ്കൾ ആരെയാണ് അവിടെ ഖലീഫയാക്കിയത്, ഏതർത്ഥത്തിൽ ഒരാളുടെ അയാൾക്ക് അയാൾ മാറി നിന്നാലുള്ള പകരക്കാരൻ എന്നതാണ് ഖലീഫയുടെ യഥാർത്ഥ അർത്ഥം, അതിന്റെ ഭാഷാപരമായ അർത്ഥം. അതുപോലെ ഒരാൾക്ക് ശേഷം വരുന്ന ആൾ, അതുകൊണ്ടാണ് മനുഷ്യൻ അള്ളാഹ് ഖലീഫയാക്കി എന്ന് പറഞ്ഞത്. എന്താ ഖലീഫ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ തുടരെ തുടരെ വരുന്ന ആളുകൾ, ഒരാൾ മരിച്ചാൽ അയാളെ തുടർന്ന് വേറെ ആളുകൾ ഉണ്ടാവും. അവിടെ ആരെയാണ് നിയമിച്ചത്? അപ്പോ ഇദ്ദേഹം പറഞ്ഞു, ഇസ്തഖലഫ്തു അലൈഹിം ഇബ്ന അബ്സ, ഇബ്ന അബ്സ എന്നു പേരുള്ള ആളെയാണ് ഏൽപ്പിച്ചത്. അബ്ദുറഹ്മാൻ ഇബ്ന അബ്സ എന്നു പേരുള്ള മഹാനാണ് അദ്ദേഹം. ഹദീസിന്റെ റിവായത്തുകളിൽ എമ്പാടും കാണാം. അദ്ദേഹത്തെയാണ് ഞാൻ മക്കയിൽ ഏൽപ്പിച്ചത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ. റജുലും മിൻ മവാലീന, അദ്ദേഹം ആരാണ്? അടിമകളുടെ കൂട്ടത്തിലായിരുന്നു. മൗല എന്ന് പറയുക, ഒന്നുകിൽ അടിമ അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട അടിമ, മോചിപ്പിച്ചാലും അദ്ദേഹം മൗലയാണ്. അപ്പോ അമർ പറഞ്ഞു, ഈ സഹലഫ്ചാല ഈ മൗല, ഒരു മൗലയാണോ താങ്കൾ അവരുടെ ഭരണാധികാരിയായി കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചത്? കാരണം അടിമകൾ പൊതുവെ അവർക്ക് ദീനിൽ അഗാധമായി പഠിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവസരം ഉണ്ടാവില്ല, കാരണം അവർക്ക് വേറെ ഷുഗലുണ്ട്, അവരുടെ യജമാനന്റെ കാര്യങ്ങൾ നോക്കണം. അയാളുടെ അനുമതി ഉണ്ടെങ്കിൽ അയാൾക്ക് അവർക്ക് എന്തും ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് വിവരവും പക്വതയും ഒക്കെ കുറവായിരിക്കും. അപ്പൊ ഒരു മൗലയാണ് ഏൽപ്പിച്ചത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, യാ അമീർ അൽ മുഅ്മിനീൻ, അദ്ദേഹം ഒരു വെറും മൗലയല്ല,
ഇന്നഹു ഖാരിഉ ലികിതാബില്ലാഹ്, അള്ളാഹുവിന്റെ ഖുർആൻ അത് നന്നായി പഠിച്ച ആളാണ്. ഖാരി എന്ന് പറഞ്ഞാൽ മുൻഗാമികൾ ഖാരി എന്ന് പറയുമ്പോൾ വെറും ഓതുന്ന ആളെന്നല്ല, പിന്നെയോ നന്നായി പഠിച്ച വ്യക്തിയാണ്. ആലിമുൻ ബിൽ ഫറായിദി, ഫറായിദ് നന്നായി അറിയുന്ന ആളാണ്. ഫറായിദ് എന്നാൽ പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ രണ്ടർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടാം. ഒന്ന് ഇൽമുൽ ഫറായിദ്, ഇൽമുൽ ഫറായിദ് എന്നാൽ അനന്തര സ്വത്തിനെ കുറിച്ചുള്ള ഇസ്ലാമിലെ നിയമം, ഇൽമുൽ മിറാസ്, വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാന ശാഖയാണത്, അതിൽ വിവരമുള്ള ആളാണ് എന്നും, അല്ലെങ്കിൽ ദീനിന്റെ ഫറായിദ്, ദീനിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ്, വിവരമുള്ള ആളാണ് എന്ന് ഇദ്ദേഹം ഉമറിനോട് പറഞ്ഞു. ഉമർ എന്ത് പറഞ്ഞു? ഫഖാല ഉമർ, അപ്പോഴാണ് ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്ക് ഓർക്കുന്നത്. ഉമർ പറഞ്ഞു, അമാ ഇന്ന നബിയക്കും ഖദ് ഖാൽ, ആ എങ്കിൽ നിങ്ങളുടെ നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി ഖൗമൻ വയദഉ ബിഹി ആഖരീൻ, അല്ലാഹു ഈ കിതാബ് കൊണ്ട് ചിലരെ ഉയർത്തും ചിലരെ അവൻ താഴ്ത്തും. ഈ കിതാബ് കൊണ്ട്, അള്ളാഹുവിന്റെ ഖുർആൻ കൊണ്ട് അവൻ ചിലരെ താഴ്ത്തും ചിലരെ ഉയർത്തും. അപ്പൊ ചില ആളുകൾ അള്ളാഹു ഇൽമു കൊണ്ട് അവരെ ഉയർത്തും, മുഅ്മിനുകളെ ഈമാൻ കൊണ്ട് അള്ളാഹു അതില്ലാത്തവരിൽ നിന്ന് ഉയർത്തും, അതുപോലെ ഇൽമുള്ളവരെ അള്ളാഹു മുഅ്മിനുകളിൽ അവരെക്കാൾ ഉയർത്തും, അള്ളാഹു അവരെക്കാൾ ഉയർത്തും. അള്ളാഹു ആണത് ഉയർത്തുന്നവനും അള്ളാഹു ആണ് താഴ്ത്തുന്നത്, അതൊന്നും ഒരാളുടെ കയ്യിലല്ല, കാരണം ഇത് മിറാസാണ്. നബിമാരുടെ അനന്തര സ്വത്താണ് എന്ത്? മതവിജ്ഞാനം. നുബുവത്ത് എന്താ? നുബുവത്ത് നബിമാർ ഇഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതാണോ? അല്ല, നുബുവത്ത് അള്ളാഹു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നുബുവത്തിന്റെ അനന്തര സ്വത്തും, അള്ളാഹു കൊടുക്കണം, അള്ളാഹു ആണ് അതിന് സ്വീകാര്യത നൽകുക. അള്ളാഹു സ്വീകാര്യത നൽകാൻ തീരുമാനിച്ചോ ഒരാൾക്ക് അത് പിടിച്ചുവെക്കാൻ സാധ്യമല്ല, അള്ളാഹിന്റെ കയ്യിലാണ്. നുബുവത്ത് അള്ളാന്റെ കയ്യിലാണോ, നുബുവത്തിന്റെ മീറാസും അള്ളാന്റെ കയ്യിലാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഖബീറാണ്, ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അതുകൊണ്ട് എല്ലാം ആർക്കു വേണ്ടിയാണ്? അള്ളാഹു വേണ്ടി. നമ്മൾ മര്യാദകൾ പാലിക്കുന്നത് എന്തിനു വേണ്ടി? അള്ളാഹു വേണ്ടി ആയിരിക്കണം. ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ, അവർ നമ്മൾ നല്ല സ്വഭാവക്കാരനാണ് എന്ന് പറയാൻ മാത്രമാകരുത്. അവരത് പറയും, സംശയമില്ല, അവരെ വെറുപ്പിക്കരുത്. അവരെ വെറുപ്പിക്കാതിരിക്കാൻ, അവർക്ക് സന്തോഷം നൽകാനും വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ എല്ലാത്തിനു മുകളിൽ അള്ളാഹുവിന്റെ തൃപ്തിയാണ് ഉദ്ദേശിക്കേണ്ടത്. നമ്മുടെ ഈ ദീൻ പഠിക്കുന്നതിൽ അതിനും അങ്ങനെ തന്നെ, കാരണം അള്ളാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും നന്നായി സൂക്ഷ്മമായി അറിയുന്നവനാണ്. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജൈതുമുർ റസൂല فقدموا بين يدي نجواكم صدقة ذلك خير لكم وأطهر فإن لم تجدوا فإن الله غفور رحيم وقالت آية الله പറയുന്നു يا أيها الذين آمنوا ومؤمنون إذا ناجيتم الرسول നിങ്ങൾ റസൂലിനോട് രഹസ്യ സംഭാഷണം ഉദ്ദേശിക്കുന്നുവെങ്കിൽ, സംഭാഷണത്തെക്കുറിച്ച്, സംസാരത്തെക്കുറിച്ച്, സംസാരത്തിന്റെ സദസ്സുകളെ മര്യാദകളെക്കുറിച്ച് ഈ സൂറത്തിൽ ഒരുപാട് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ റസൂലിനോട് നജ്വ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, നബിയോട് സകാര്യമായി വല്ലതും പറയാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, തഖദ്ദിമു ബൈനയദൈ നജ്വാകും, നിങ്ങളുടെ സ്വകാര്യ സംഭാഷണത്തിന് മുന്നേയായി, നബിയുമായുള്ള കൂടിയാലോചനക്ക് മുൻപേ നിങ്ങൾ കൊടുക്കുക സദഖ, ഒരു സദഖ കൊടുക്കണം. ഇത് ഈ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങൾ സംശയങ്ങൾ ചോദിച്ചു ചെല്ലും, നബിയോട് കാര്യങ്ങൾ ചോദിക്കും പലരും. അപ്പൊ നല്ല ഉദ്ദേശത്തിൽ ചോദിക്കുന്ന ചിലരുണ്ടാവും, ചില ആളുകളുടെ ചോദ്യം എന്താ, വെറുതെ ചോദിക്കുന്നതായിരിക്കും, എന്തെങ്കിലും ഒന്ന് ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്നതായിരിക്കും, സംശയമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ഉണ്ടാക്കി ചോദിക്കുക. അപ്പൊ ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചോദിക്കുന്ന ആളുകൾ ഉണ്ടായേക്കും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇനി നബിയോട് നിങ്ങൾക്ക് സ്വകാര്യമായി വല്ലതും ചോദിക്കണോ, എന്ത് ചെയ്യുക, ആദ്യം ഒരു സദഖ കൊടുക്കുക, ആദ്യം ഒരു സദഖ കൊടുക്കുക. ദാലിക ഖൈറുൽ ലക്കും വഅത്തഹർ, അതാണ് നിങ്ങൾക്ക് നല്ലതും വഅത്തഹർ, ഏറ്റവും പരിശുദ്ധമായതും. ഫഇൻ ലം തജിദു, ഇനി നിങ്ങൾക്കത് സാധിക്കുന്നില്ലേ, ഫഇന്നല്ലാഹ ഗഫൂർ റഹീം, അല്ലാഹു ഏറെ പുറത്തിരുന്ന ഗഫൂറാണ്, അവൻ ഏറെ റഹ്മത്ത് ചൊരിയുന്ന റഹീമാണ്. അഥവാ കഴിയാത്തവർക്ക്, സദഖ കൊടുക്കാവുന്നില്ലാത്തവർക്ക് അത് നിർബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വകാര്യമായി വർത്തമാനം പറയാൻ ചിലപ്പോൾ ഖൈർ ഉദ്ദേശമില്ലാത്ത ചിലരും വന്നേക്കാം. അതിന് അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സ്വകാര്യ സംഭാഷണം നടത്തണമെങ്കിൽ ആദ്യം ഒരു സദഖ കൊടുക്കണം എന്ന നിർദ്ദേശം വന്നാൽ പിന്നെ ആരെ വരുള്ളൂ? ഖൈർ ഉദ്ദേശിക്കുന്നവനെ വരുള്ളൂ. കാരണം അവന് ഒരു പ്രശ്നമല്ല, കാരണം അവനൊരു പ്രശ്നമല്ല അത്, കാരണം ഖൈർ ആണ് അവന്റെ ഉദ്ദേശം. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു സദഖ എന്ന് വന്നാൽ ഒരു ഖൈർ കൂടി അധികം കിട്ടി എന്നേ കാണുകയുള്ളൂ. അതുകൊണ്ട് കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംഭാഷണം നടത്തുകയും ചെയ്യും. ആവശ്യമുള്ളവരും ഖൈർ ഉദ്ദേശിക്കുന്നവരുമേ അപ്പോൾ വരൂ, പിശുക്കന്മാരും ആവശ്യമില്ലാത്തവരും പിന്നോട്ട് പോകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാര്യം എളുപ്പമാകും. അതുകൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചത്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ അത് നിർബന്ധമായിരുന്നു, അത് നിർബന്ധമായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഖാം, നബിയുടെ സ്ഥാനം, അതിനോടുള്ള ബഹുമാനവും ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. എല്ലാരോടും കയറി അങ്ങ് സ്വകാര്യമായി സംസാരിക്കുന്നത് പോലെ എപ്പോഴും അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ പാടില്ല, അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവിന് അത് കുറവരുത്തും. വെറുതെ അനാവശ്യമായി നബിയെ വിളിച്ച് തന്റെ സ്വകാര്യ സംഭാഷണത്തിൽ വിളിച്ചെടുക്കുക എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇക്റാമിനെതിരാ. അതുകൊണ്ട് നബിയോടുള്ള ബഹുമാനം ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു. നബിയോട് സ്വകാര്യ സംഭാഷണത്തിന് മുമ്പ് കഴിയുന്നവർ, പാവപ്പെട്ടവന് കഴിയാത്തവന് ബാധകമല്ല, എന്നാൽ കഴിവുണ്ടോ സദഖ കൊടുക്കൽ നിർബന്ധമാക്കി ആയത്തിലൂടെ. എന്നാൽ തൊട്ടടുത്ത ആയത്തിലൂടെ നിർബന്ധം എന്നത് അള്ളാഹു നസ്ഖ് ചെയ്തു. ഈ ആയത്തിൽ രണ്ട് ആയത്തുകൾ തമ്മിൽ ഇറങ്ങാൻ ഒരേ ദിവസം തന്നെയാണ് ഇറങ്ങിയതെന്നാണ്. അല്പസമയം മാത്രമേ അതിനിടയിൽ ഉണ്ടായിട്ടുള്ളൂ, അതിനിടയിൽ അല്പസമയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമുക്കറിയാം ഒരു സൂറത്തിൽ എല്ലാ ആയത്തുകളും ഒരേ സമയത്ത് ഇറങ്ങുകയല്ല. ഒരായത്ത് ചിലപ്പോൾ മക്കത്തെ ഒരായത്ത് മദീനത്തായിരിക്കും, എന്നാൽ രണ്ടും ഒരേ സൂറത്തിലായിരിക്കും, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് ആയത്തുകൾ ഇത് ഇതിലൂടെ ശേഷമുള്ള ആയത്തിലൂടെ ഒന്നാമത്തെ ആയത്തിലെ വിധി അള്ളാഹു ദുർബലപ്പെടുത്തിയത് വളരെ അടുത്ത സമയത്ത് തന്നെയാണ്. അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് ചെയ്യും. അവനൊരായത്ത് ദുർബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഖൈറായത് അല്ലെങ്കിൽ അതുപോലുള്ളത് കൊണ്ടുവരുമെന്ന് സൂറത്തു ബഖറയിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ഇങ്ങനെ വാജിബായ നിലയ്ക്ക് ഈ സദഖ കൊടുത്തത് ഒരേ ഒരു സഹാബിയാണെന്ന് ചില റിവായത്തുകൾ കാണാം. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭാഷണം നടത്തിയത്. അവിടെ നിന്ന് സദഖ കൊടുത്തു, റസൂലുള്ളാഹിനോട് സംസാരിച്ചു, കഴിഞ്ഞു, ആയത്തിറങ്ങി. എന്ത്? ഇനി അത് ബാധകമല്ല എന്നത്. അപ്പോ ഇനി ഒരാൾക്ക് ആ ഹുക്മ് നടപ്പിലാക്കാനും ഇല്ല, അലി ഒറ്റക്കായി. നോക്കൂ, ഈ രണ്ടാമത്തെ ആഴ്ചയിലൂടെ ഇത് ദുർബലപ്പെടുത്തിയതോടെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് കാര്യം വിശാലമാക്കി കൊടുത്തു. ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അള്ളാഹു ആ പ്രയാസം നീക്കി. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇക്റാം അവരെ പഠിപ്പിക്കുകയും ചെയ്തു. കാരണം നബി ഇങ്ങനെ സദഖ കൊടുത്തിട്ട് ശേഷം സംസാരിക്കേണ്ട വ്യക്തിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തോന്നുമ്പോൾ അങ്ങനെ നബിയോട് കയറി സ്വകാര്യ സംഭാഷണത്തിന് നബിയെ വിളിക്കുന്നത് ശരിയല്ല എന്ന് അള്ളാഹു ഇതിലൂടെ അവരെ പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് അടുത്ത ആയത്ത്. ഫഈദിലം അഷ്ഫഖ്തും, നിങ്ങൾ പേടിക്കുകയാണോ? അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത്, നിങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങൾക്ക് മുന്നേ സദഖാത്ത്, സദഖകൾ കൊടുക്കുക എന്നത് നിങ്ങൾ പേടിക്കുകയാണോ? ഫഈസ് ലം തഫാലു, നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ വചാബ് അള്ളാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു, അവൻ നിങ്ങളിലേക്ക് മടങ്ങിയിരിക്കുന്നു, നിങ്ങളുടെ തൗബ അവൻ സ്വീകരിച്ചിരിക്കുന്നു. ബാഖീമു സ്വലാത്ത, എന്ത് ചെയ്യുക? നിസ്കാരം നിലനിർത്തുക. വആതു സകാത്ത, സകാത്ത് കൊടുക്കുക. നിർബന്ധമായ ഒരു കൊടുക്കൽ നിങ്ങൾക്ക് വേറെയുണ്ട്, അത് കൊടുക്കുക. വഅത്തിഉല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയും ചെയ്യുക. വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇബ്നു അബ്ബാസ്, സഹാബിയായ ഇബ്നു അബ്ബാസ് ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞതായി വന്നിരിക്കുന്നു. വദാലിക അന്നൽ മുസ്ലിമീന അക്സറുൽ മസായില അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹത്താ ശഖു അലൈഹി, മുസ്ലിമീങ്ങൾ നബിയോട് ചോദിച്ച് ചോദിച്ച് അവസാനം നബിക്ക് പ്രയാസമാകുന്ന അവസ്ഥയിലെത്തി. فأراد الله أن يخفف عن نبيه صلى الله عليه وسلم, അള്ളാഹു നബിക്ക് ഒന്ന് കാര്യം എളുപ്പമാക്കി കൊടുക്കാൻ ഉദ്ദേശിച്ചു. فلما قال ذلك جبن كثير من المسلمين وكفوا عن المسألة, ഇത് കേട്ടപ്പോൾ മുസ്ലിമീങ്ങൾ പലരും പേടിക്കുകയും അവർ ചോദിക്കാതിരിക്കുകയും ചെയ്തു. ചിലപ്പോൾ ആവശ്യമുള്ളവരും ചോദിക്കാതിരുന്നേക്കും. فأنزل الله بعد هذا, അപ്പോൾ അള്ളാഹു അവതരിപ്പിച്ച അതിനുശേഷം, അഷ്ഫഖ്തും, നിങ്ങൾ പേടിക്കുകയാണോ? അൻ തുഖദ്ദിമു ബൈന യദൈ നജ്വാകും സദഖാത്ത്, നിങ്ങളുടെ സംഭാഷണങ്ങൾക്ക് മുൻപേ സദഖകൾ കൊടുക്കുക എന്നത്. ഫഈദ് ലം തഫാലു, നിങ്ങളത് ചെയ്യുന്നില്ല എന്ന അവസ്ഥയിൽ, വതാബല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരികയും നിങ്ങളുടെ തൗബ സ്വീകരിക്കുകയും ഫഖീം നിങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നു, ഫഖീമുസ് സലാ, അതുകൊണ്ട് നിങ്ങൾ നിസ്കാരം നിലനിർത്തുക, വആതു സകാ, സകാത്ത് കൊടുക്കുക. ഇബ്നു അബ്ബാസ് പറയുന്നു, ഫവസ്സ അല്ലാഹു അലൈഹിം, അല്ലാഹു അവർക്ക് വിശാലമാക്കി കൊടുത്തു, വലം യുദയ്യിഖ്, അല്ലാഹു ഇടുക്കിയില്ല, അല്ലാഹു കാര്യം അവർക്ക് ഇടുക്കമുള്ളതാക്കിയില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്റാം അവരെ പഠിപ്പിച്ചു. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തോന്നും പോലെ പാടില്ല എന്ന് അല്ലാഹു അവരെ പഠിപ്പിക്കുകയും ചെയ്തു. ഇൻഷാല്ലാ ബാക്കി നമുക്ക് അടുത്ത ഈ ഞായറാഴ്ച ഇൻഷാല്ലാ ഈ സൂറത്ത് നമ്മൾ പൂർത്തിയാക്കും. അല്ലാഹുൽ മുവഫിഖ്. അല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.